Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തപസ്സുകാലം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9:2-10 വാക്യങ്ങൾ. ഒരിക്കൽ ജെറൂസലേമിലേക്ക് പോകും വഴി ക്രിസ്തു തന്റെ പ്രിയ ശിഷ്യരായ പത്രോസ്, യാക്കോബ് യോഹന്നാൻ എന്നിവരെ ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പ്രാർത്ഥിക്കവേ അവിടുത്തെ മുഖം തേജസ്സാർന്നു, സൂര്യനെപ്പോലെ പ്രശോഭിച്ചു, വസ്ത്രം വെണ്മയാർന്നു. അപ്പോൾ മോശയും ഏലിയായും ഇറങ്ങിവന്ന് അവിടുത്തോട് സംവദിച്ചു. പത്രോസ് ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. അങ്ങേക്കിഷ്ടമെങ്കിൽ നമുക്കിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് അങ്ങേക്കും, പിന്നെ ഒന്ന് മോശയ്ക്കും, മറ്റൊന്ന് ഏലിയായിക്കും. പറഞ്ഞു നിൽക്കവേ ഇതാ ഒരു വെൺമേഘം വന്ന് അവരെ മൂടിക്കളഞ്ഞു. കൂടെയുണ്ടായിരുന്ന ഈ 3 ശിഷ്യന്മാർ ഈ മഹൽ സംഭവത്തിന്റെ സാക്ഷികളായി. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 2 വിരുദ്ധ അഭിപ്രായങ്ങളാണ്. ഒന്ന് ശിഷ്യന്മാരുടേതാണ്, മറ്റേത് ക്രിസ്തുവിൻ്റേതും. ശിഷ്യന്മാരുടെ അഭിപ്രായം എന്താണ്? യേശു രൂപാന്തരപ്പെടുമ്പോൾ അല്ലെങ്കിൽ മഹത്വപ്പെടുമ്പോൾ, അവിടുത്തെ മുഖം പ്രകാശിതമാകുമ്പോൾ, വസ്ത്രം തിളങ്ങുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും, മറ്റൊന്ന് അങ്ങേയ്ക്കും, 3-ാമത്തേത് ഏലിയായിക്കും. ഇതാണ് താബോർ മലയിൽ ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. ടെന്റ് കെട്ടി അവിടെ തന്നെ കൂടാനായിരുന്നു ശിഷ്യന്മാരുടെ താൽപ്പര്യം. അതായത് ഈ വലിയ സന്തോഷത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രഭയുടെയും അവസ്ഥയിൽ അവിടെ തന്നെ പാർക്കാമെന്ന്, അവിടെ തന്നെ കഴിയാമെന്ന്. എന്നാൽ ക്രിസ്തുവാകട്ടെ തന്റെ ശിഷ്യന്മാരുടെ കൈക്ക് പിടിച്ച് അവരെയും കൂട്ടി ഇതാ മലയിറങ്ങുന്നു, താഴെയിറങ്ങുന്നു. ഇതാണ് വിരുദ്ധത എന്ന് പറയുന്നത്. ഒന്ന്, മഹത്വത്തിന്റെ മലമുകളിൽ കൂടാരമടിച്ച് പാർക്കാനുള്ള ശിഷ്യന്മാരുടെ താൽപ്പര്യം, അതെന്നും മനുഷ്യന്റെ പ്രലോഭനമാണ്, ഭാഗധേയമാണ്. അത് സമ്പത്ത് തരുന്ന സുഖത്തിൽ, സുഖലോലുപതയിൽ ജീവിക്കാനുള്ള ആഗ്രഹമാകാം, അധികാരം തരുന്ന സുഖത്തിൽ മുഴുകിയിരിക്കാനുള്ള ആഗ്രഹമാകാം. മാത്രമല്ല, ആത്മീയത തരുന്ന സുഖവും സൗകര്യങ്ങളിലും ഒതുങ്ങിക്കൂടാനുള്ള താൽപ്പര്യമാകാം. അങ്ങനെ ഇത് മഹത്വത്തിൽ മുഴുകിയിരിക്കാനുള്ള, രൂപാന്തരീകരണത്തിന്റെ മഹത്വത്തിൽ മുഴുകിയിരിക്കാനുള്ള പ്രലോഭനമാണ്, ആത്മീയതയുടെ വലുപ്പത്തിൽ ഒതുങ്ങിക്കൂടാനുള്ള പ്രലോഭനമാണ് ഇത് എന്നും മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനമാണ്. ആത്മീയ മേഖലയിൽ ഈ പ്രലോഭനം വളരെ ശക്തമാണ്. പക്ഷേ അതിന് വിരുദ്ധമാണ് യേശുവിന്റെ മനോഭാവം. പ്രത്യാശ പകരുന്ന അനുസ്മരണവും ധ്യാനവുമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. മനുഷ്യർ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നതിനും സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കാനും ഈ തിരുനാൾ നമ്മെ ഏവരെയും ക്ഷണിക്കുന്നുണ്ട്. ലോകത്തിൻ്റേതായ ശൈലികളിൽ നിന്നും ഭൗമിക വസ്തുക്കളിൽ നിന്നും അകന്ന് ആത്മീയ മല കയറി ക്രിസ്തുവിനെ ധ്യാനിച്ചു ജീവിക്കാനുള്ള ഉത്തേജനമാണ് ശിഷ്യന്മാരുടെ താബോർ ആരോഹണം ഇന്നും നൽകുന്ന പ്രചോദനം. വിധേയത്വത്തോടെയും സന്തോഷത്തോടെയും വചനം ഉൾക്കൊണ്ട് പിതാവിനോട് ഗാഢമായി ഐക്യപ്പെട്ട് ശ്രദ്ധാപൂർവവും പ്രാർത്ഥനാപൂർവവും അവിടുത്തെ സ്വരം ശ്രവിക്കാനും അവിടുത്തെ ഹിതം അറിയാനുമാണ് ക്രിസ്തു താബോർ മലയുടെ ഏകാഗ്രതയിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ മലമുകളിലെ രൂപാന്തരീകരണ സംഭവങ്ങളിലൂടെ അവിടുന്ന് കാണിച്ചു തരുന്നത് ചുറ്റുമുള്ള ലോകത്തിൽ നിന്നുമുള്ള വിടുതലും ഒരു ആത്മീയ ആരോഹണവുമാണ്. അവിടുന്ന് പഠിപ്പിക്കുന്ന ഈ പരിത്യാഗത്തിന്റെ ആത്മീയ ശൈലി അനുകരിച്ച് അനുദിന ജീവിതത്തിൽ മനോഹരവും മഹത്വമാർന്നതും സമാധാനപൂർണവും വചനസാന്ദ്രവുമായ ധ്യാനാത്മകതയുടെ ഏകാഗ്രമായ നിമിഷങ്ങൾ കണ്ടെത്താൻ ഇന്നും ക്രിസ്തു ഈ രൂപാന്തരീകരണ തിരുനാളിന്റെ അനുസ്മരണത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. താബോർ മലമുകളിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവുമായി കൂടിക്കാഴ്ച നടത്തി മനസ്സിനും ശരീരത്തിനും നവോന്മേഷം നേടിയ ശിഷ്യന്മാർ ആത്മനിർവൃതിയുടെ അനുഭവവുമായിട്ടാണ് മലയിറങ്ങിയത്. നാം പിൻചെല്ലുന്ന ക്രിസ്തു കാണിച്ചു തരുന്ന പുനർജനിയുടെയും നവജീവന്റെയും പാതയാണിത്. എന്നും ജീവിക്കുന്ന ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യതകൾ അനന്തമാണ്. ക്രിസ്തുവുമായുള്ള നേർക്കാഴ്ചകളാൽ നവീകൃതരായി അവിടുത്തെ ചൈതന്യത്താൽ നിറഞ്ഞവരായി വേണം നാം അനുദിന ജീവിതത്തിന്റെ മലയിറങ്ങാൻ. യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ പുതിയ കാൽവയ്പും സ്നേഹപ്രവൃത്തികൾ ജീവിത നിയമമാക്കി അനുദിനം മുന്നോട്ടു പോകുന്നതിനുള്ള ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ചുവടുവയ്പുമാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള മലയിറക്കം. അങ്ങനെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്താലും അവിടുത്തെ വചനത്താലും രൂപാന്തരീകൃതരായി സഹോദരങ്ങൾക്ക്, വിശിഷ്യ എളിയവർക്ക്, പാവങ്ങൾക്ക് നന്മ ചെയ്ത് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കാൻ രൂപാന്തരീകരണവും അതിന്റെ ആത്മീയ അനുഭവവും നമ്മെ സഹായിക്കും, നമ്മെ അതിനായി ക്ഷണിക്കുന്നു. കാരണം ഏകാന്തതയും പരിത്യക്തതയും അനുഭവിക്കുന്നവരും വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരും ലോകത്തുനിന്ന് നിരവധിയാണ്. അനീതിക്കും അഴിമതിക്കും അക്രമങ്ങൾക്കും ഇരകളായി വേദനിച്ചും വിഷമിച്ചും കഴിഞ്ഞുകൂടുന്ന സ്ത്രീ പുരുഷന്മാരും കുഞ്ഞുങ്ങളും ലോകത്തെവിടെയും ധാരാളമുണ്ടെന്നോർക്കണം. താബോർ മലയിൽ നിന്നും ഇന്നും നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ അവിടുത്തെ ശ്രവിക്കുവിൻ, ക്രിസ്തുവിനെ ശ്രവിക്കുവിൻ, അവിടുന്ന് വിശ്വസിക്കുവിൻ, അവിടുന്നാണ് രക്ഷകൻ, അവിടുത്തെ അനുഗമിക്കുക. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവിടുത്തെ പെസഹാരഹസ്യത്തിന്റെയും സഹനത്തിന്റെയും യുക്തി നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അവിടുത്തെ സഹനശൈലി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്കുള്ള സ്നേഹസമ്മാനവും സമർപ്പണവുമായി രൂപാന്തരപ്പെടുന്നത്. ലൗകിക വസ്തുക്കളിൽ നിന്നും അകന്ന് ആന്തരിക സ്വാതന്ത്ര്യത്തോടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവിലുള്ള രൂപാന്തരീകരണത്തിലൂടെയാണ്. സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാം മറ്റുള്ളവർക്കായി നേടുകയും സകലർക്കും രക്ഷ നൽകുന്നതുമായ നിത്യാനന്ദത്തിന്റെ ജീവിതശൈലിയാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നിത്യാനന്ദത്തിലേക്കുള്ള മാർഗവും ക്രിസ്തു തന്നെയാണ്. അവിടുത്തെ പാതയിൽ കുരിശുകളുണ്ടാകാം, എന്നാൽ അവസാനം ആനന്ദവും സന്തോഷവും. ക്രിസ്തു നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവിടുത്തെ വഴിയെ ചരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തോഷം തീർച്ചയായും ലഭിക്കും. ജീവൻ പരിരക്ഷിക്കാൻ ശ്രമിക്കുന്നവന് അത് നഷ്ടമാകും. എന്നാൽ അത് ക്രിസ്തുവിനെയോ സുവിശേഷത്തെയോ പ്രതി നഷ്ടപ്പെടുത്തുന്നവന് നേട്ടമായി ഭവിക്കും. ഇത് സകല മനുഷ്യർക്കുമായുള്ള ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതി തന്നെയാണ്. നാം ഓർമ്മിക്കണം, ജീവിതത്തോട് രണ്ട് വിധത്തിലുള്ള സമീപനമാകാമെന്ന ലളിതമായ പാഠമാണ് ഈ തപസ്സിലൂടെയും കുരിശിലൂടെയും ക്രിസ്തു പകർന്നു തരുന്നത്. ജൈവമനുഷ്യനായതുകൊണ്ട് ജന്മത്തെ ഗോതമ്പ് മണിയെന്നാണ് അവിടുന്ന് വിശേഷിപ്പിച്ചത്. അതിനു മുൻപിൽ എപ്പോഴും രണ്ട് സാധ്യതകളുണ്ട്. ആദ്യത്തേത് നമ്മുടെ തന്നെ നടപ്പ് രീതിയാണ്. ജീവിതം പത്തായത്തിലെന്ന പോലെ തങ്ങളിൽ ആരംഭിച്ച്, തങ്ങളിൽ അഭിരമിച്ച്, തങ്ങളിൽ ഒടുങ്ങുന്ന ജീവിതവൃത്തത്തോട് ഒരു കുഴപ്പവും തോന്നാത്ത മനുഷ്യർ. എന്നാൽ ഈ തപസ്സിൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ രീതിയാണ്. മലയിറങ്ങി സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്, ത്യാഗപൂർവം അനുദിന ജീവിതത്തെ അഭിമുഖീകരിക്കാനാണ്, സഹോദരങ്ങൾക്ക് സ്നേഹസാമീപ്യവും സാന്നിധ്യവുമാകാനാണ്, അവർക്കൊപ്പം ജീവിതക്കുരിശുകൾ വഹിക്കാനാണ്. പാപ്പ ഫ്രാൻസിസിന്റെ ഭാഷയിൽ അതിരുകളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നൊരാത്മീയതയാണ് നമുക്ക് ആവശ്യം. സഹനത്തിലൂടെയും ജീർണതയിലൂടെയും കുടുംബത്തിലും സമൂഹത്തിലും ജീവിതം സമർപ്പിക്കാനാണ് തപസ് നമ്മോട് ആവശ്യപ്പെടുന്നത്. പത്രോസിനും യാക്കോബിനും യോഹന്നാനും താബോർ മലയിൽ ലഭിച്ച രൂപാന്തരീകരണത്തിന്റെ സന്ദേശം നമുക്കും സ്വായത്തമാക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്കും രൂപാന്തരപ്പെടാം. എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുന്ന ശക്തി സ്നേഹമാണ്. സ്നേഹമെല്ലാറ്റിനെയും മാറ്റിമറിക്കുന്നു. സ്നേഹത്തിന് രൂപാന്തരീകരണ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുകയല്ല, വിശ്വസിക്കുകയാണ് വേണ്ടത്. സ്നേഹം എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുന്നുവെന്നത് ക്രിസ്തീയ വിശ്വാസം തന്നെയാണ്. ഇന്നത്തെ ആദ്യവായന ഉൽപ്പത്തി പുസ്തക ഭാഗം വിവരിക്കുന്നത് പൂർവപിതാവായ അബ്രാഹത്തിന്റെ വിശ്വാസമാണ്. ഏകജാതനെ നൽകാൻ പോരുന്ന സ്നേഹസമർപ്പണമായി പരിണമിച്ച വിശ്വാസമല്ലേ അത്? പിന്നെ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ മറ്റു വാക്കുകളിൽ അതുതന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഒന്നിനും തന്നെ മാറ്റി നിർത്താനാവില്ല എന്ന്. രൂപാന്തരീകരണ സംഭവത്തിന്റെ അനുസ്മരണയിൽ അനുദിന ജീവിതത്തിൽ നാം കേൾക്കേണ്ടത് ദൈവപിതാവിന്റെ സ്നേഹസ്വരമാണ്: ഇവനെന്റെ പ്രിയപുത്രൻ, നിങ്ങളിവനെ ശ്രവിക്കുവിൻ. നാം ഈ ദിവ്യസ്വരം ശ്രവിക്കണം, ശ്രദ്ധിക്കണം. ദൈവവചനത്തിന് സദാ തന്റെ ജീവിതത്തിൽ കാതോർക്കുകയും അത് എന്നും ഉൾക്കൊള്ളുകയും കാത്തുപാലിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാനാഥയുടെ മാതൃപാദങ്ങളെ നമുക്ക് പിഞ്ചെല്ലാം. ദൈവവചനം ശ്രവിച്ചും അതനുസരിച്ചും ജീവിച്ച അമ്മയും ദൈവമാതാവുമായ കന്യകാനാഥ് നമ്മെ തുണയ്ക്കട്ടെ. അതുവഴി ജീവൽ പ്രകാശമായ ക്രിസ്തു നിങ്ങളെയും എന്നെയും നമ്മുടെ എളിയ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ.
മൃതമാമെന്നാത്മം പുതുജന്മമാർന്നിടുവാ വിളിക്കുവാൻ വൈകി ഞാൻ ക്ഷമിക്കണേ ദൈവമേ പൂർണമാ എന്നെ ഞാൻ സമർപ്പണം ചെയ്തിടാ മിശിഹായേ വരണേ നിൻ ജീവനേ ഗണമേ മൃതമാമെൻ ആത്മം പുതുജന്മമാ
ഗാനമാലപിച്ചത് എം ജി ശ്രീകുമാർ, രചന ഫാദർ തദേവുസ് അരവിന്ദത്ത്, സംഗീതം വയലിൻ ജേക്കബ്.
സുഖവഴികൾ സദാ തിരഞ്ഞു പാപം മിത്രമാ എന്റെ കണ്ണീർ തൂകുന്നു നിന്നെ മോചിക്കാൻ ഈശോ തന്നെ നൽകിയിടും ഇനി വേറെ ഏതു വഴി തേടാൻ മതിയേശു ഏകുമാശ്വാസം മിശിഹായേ വരണേ മേലിൽ സമ്പാദിക്കല്ലേ അന്ത്യം വന്നിടി ഒന്നും കൂടെ പോരില്ല അനുതാപമാണ് പരിഹാരം അകതാരിലേശു കനിവേഗം മിശിഹായേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തപസ്സുകാലം രണ്ടാം വാരത്തിലെ സുവിശേഷ വിചിന്തനമാണ്. ചിന്തകൾ പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.